എല്ലാ കാര്യത്തെയും ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും കാണപ്പെടുന്നതിനെയും കാണുവാൻ സാധിക്കാത്തതിനെയും നല്ലതിനെയും മോശമായതിനെയും യോഗ്യമായ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവം നയിക്കുന്ന വിധത്തെയാണ് ദൈവിക കരുതൽ എന്ന് പറയുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു സാഹചര്യത്തിൽ കൂടിയും അവിടുന്ന് നമ്മെ ജയോത്സവമായി നടത്തുവാൻ മതിയായവനാണ്. അവൻ വാഹനത്തെ നിയന്ത്രിക്കുമ്പോൾ നാം കയറി സ്റ്റിയറിംഗിൽ പിടിച്ച് അവനെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി കേട്ടോ. തന്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ ദൈവം തന്റെ ശക്തി പ്രകടമാക്കുവാൻ നാം പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതോദ്ദേശം ദൈവത്തിന്റെ ഉദ്ദേശവുമായി ഏകീഭവിപ്പിക്കുമ്പോൾ നാം അവിടുത്തെ ഉന്നതമായ പരിപാലനത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളുകയാകും. ആശയറ്റ സ്ഥിതിയിൽ ആഴങ്ങളിലേക്ക് നിപതിക്കുമ്പോൾ ആശ്വാസത്തിന്റെ കരങ്ങളുമായി അരികെ നിൽക്കുന്ന അരുമനാഥനായ യേശു, അതെ, ആ വലിയ ദർശനം മാത്രമാണ് അർത്ഥശൂന്യമായ ഒരു ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നത്. തന്നെ നോക്കി വിളിക്കുന്ന ഏതൊരാൾക്കും സഹായം നൽകുവാൻ തയ്യാറായിരിക്കുന്ന സ്നേഹവാനായ ദൈവത്തെ എങ്ങനെ സമീപിക്കാം? ഇതാ ഇന്നു മുതൽ നാം പഠിക്കുന്ന പുസ്തകം അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇതുവരെ നാം പഠിച്ചുകൊണ്ടിരുന്നതിന്റെ തുടർച്ച തന്നെയാണ് ഇനിയും പഠിക്കുവാൻ പോകുന്നതും. അങ്ങനെ വേണമല്ലോ, ഇല്ലേ? അതെ, എസ്തേറിന്റെ പുസ്തകം. വളരെയേറെ പ്രത്യേകതകളുള്ള ഈ പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും വലിയ പ്രചോദനം നൽകുന്നതാണ്. ഓരോ ദൈവവൈതലിന്റെയും ജീവിതത്തിന്മേലുള്ള ദൈവിക നടത്തിപ്പിന്റെയും കരുതലിന്റെയും ഒരു നല്ല ഉദാഹരണമാകുന്നു എസ്തേറിന്റെ പുസ്തകം. ദൈവത്തിന്റെ സർവാധിപത്യവും ശക്തിയും ഈ പുസ്തകത്തിലുടനീളം കാണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ടെന്ന് വന്നാൽ തന്നെ എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നാം അവനെ ഫലവത്തായി സേവിക്കുവാൻ സുഖത്തിലൂടെയും പ്രയാസമുള്ള അനുഭവങ്ങളിലൂടെയും അവിടുന്ന് നമ്മെ കടത്തിവിടുന്നു എന്ന് മറക്കരുത്. ഞാനത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നാം ദൈവത്തെ ഫലവത്തായി സേവിക്കുവാൻ സുഖത്തിലൂടെയും പ്രയാസമുള്ള അനുഭവങ്ങളിലൂടെയും അവിടുന്ന് നമ്മെ കടത്തിവിടുന്നു. ഒരിക്കലും തന്റെ മക്കളെ ദ്രോഹിക്കുവാൻ വേണ്ടി ദൈവം യാതൊന്നും ചെയ്യുന്നില്ല. ദൈവം അറിയാതെ അനുവദിക്കാതെ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഉറപ്പായി മനസ്സിലാക്കൂ. എസ്തേറിന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാകുന്നു എന്ന് ഉറപ്പായി പറയുവാൻ സാധ്യമല്ല എങ്കിലും 9-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ മോർദെഖായി ആയിരിക്കും ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് ചിന്തിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യമായി പറയാവുന്നത് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാകുന്നു. സുപരിചിതമായ വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. ബൈബിളിലെ ഏറ്റവും വലിയ വാക്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാക്യവും ഈ പുസ്തകത്തിലാണ്, 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞാൽ ദൈവത്തിന്റെ പേര് ദൈവമെന്ന് ഈ പുസ്തകത്തിൽ എങ്ങും സൂചിപ്പിച്ചിട്ടില്ല. ദൈവം എന്നുള്ള ഒരു പേര് പോയിട്ട് ദൈവത്തിന്റെ സർവനാമമോ വേറൊരു സ്ഥാനപ്പേരോ സൂചിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമായി തോന്നുമില്ലേ? എന്നാൽ അന്യജാതിക്കാരനായ രാജാവിന്റെ പേര് 192 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുക സാധ്യമല്ലല്ലോ. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിൽ എങ്ങും ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് വെറുതെയുള്ള ഒരു സൂചന പോലും പുതിയ നിയമത്തിലെങ്ങുമില്ല. എന്നാൽ വിജാതീയരുടെ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുഹൂർത്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ അറിയപ്പെട്ട ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വലിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായും അസാധാരണമായൊരു പുസ്തകം തന്നെയാണ്. വേദപുസ്തകത്തിലെ മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്നൊരു പുസ്തകം. മറ്റൊരു കാരണത്താലും എസ്തറിന്റെ പുസ്തകം അസാധാരണമായ ഒന്നത്രേ. ഒരു സ്ത്രീയുടെ പേരിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളത്. ഒന്ന് ഇപ്പോൾ നാം പഠിക്കുവാൻ ആരംഭിക്കുന്ന പുസ്തകം, മറ്റേത് അറിയാമല്ലോ, അതെ, രൂത്തിന്റെ പുസ്തകം. രൂത്ത് വീണ്ടെടുപ്പിന്റെ കഥയാണ് നമ്മോട് പറയുന്നത്. അതൊരു പ്രേമകഥയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നതിനാൽ ആകുന്നു തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകിത്തന്നത്. രൂത്തിന്റെ പുസ്തകം പഠിച്ചപ്പോൾ അനേകർ എനിക്ക് എഴുതി എന്നോട് പറയുകയുണ്ടായി, ആ പഠനം വളരെയേറെ പ്രയോജനകരമായിരുന്നു എന്ന്. എസ്തറിന്റെ പുസ്തകം അതുപോലെ പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എസ്തറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് കരുതലിന്റെ പ്രേമകഥയാത്രേ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൌതിക പ്രപഞ്ചത്തെ ദൈവം തന്റെ കരുതലിനാൽ നിയന്ത്രിക്കുന്നു. വാസ്തവത്തിൽ ദൈവം തന്റെ സൃഷ്ടിയെ മുഴുവൻ നയിക്കുന്ന വിധം ഇതാകുന്നു. തന്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനു മുൻപ് ആവർത്തന പുസ്തകത്തിൽ ദൈവം അവരുടെ ചരിത്രത്തിന്റെ രൂപരേഖ അവർക്കായി നൽകി. ബാബിലോന്യ പ്രവാസത്തെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞു. യെരുശലേം പട്ടണത്തെ റോം നശിപ്പിക്കുമെന്നും അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോകുമെന്നും അവൻ അവരോട് പറഞ്ഞു. അത് വാസ്തവത്തിൽ ആ വിധത്തിലാണ് സംഭവിച്ചത്. എന്നാൽ ആവർത്തന പുസ്തകം 31 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ ദൈവം പറയുന്നത് ഇപ്രകാരമാകുന്നു: എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചുകളയും. എസ്തറിന്റെ പുസ്തകത്തിൽ ദൈവം തന്റെ മുഖം അവരിൽ നിന്നും മറച്ചതാണ് നാം കാണുന്നത്. എന്നാൽ ദൈവം മറഞ്ഞു നിന്ന് തന്റെ സ്വന്തമായവരെ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ എസ്തറിന്റെ പുസ്തകം നമുക്ക് നൽകുന്ന ചിത്രം ദൈവഹിതത്തിന് വെളിയിലുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ രേഖ ആകുന്നു എന്ന് നാം ഓർക്കണം. ദൈവഹിതത്തിന് വെളിയിലുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ രേഖ. 70 ബാബേൽ പ്രവാസത്തിന് ശേഷം കോരെസ് രാജാവ് യഹൂദന്മാരിൽ താൽപര്യമുള്ളവർക്ക് തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാവുന്നതാണ് എന്ന കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അവരെല്ലാവരും മടങ്ങിപ്പോയില്ല. 60,000 താഴെ മാത്രം ആളുകളാണ് മടങ്ങിപ്പോന്നത്. അതിന്റെ രേഖ ഇസ്രായേലിന്റെ പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകത്തിലും ഹഗ്ഗായി, സക്കരിയാവ് എന്നിവരുടെ പ്രവചനങ്ങളിലും നിന്ന് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ മടങ്ങിവരാത്ത വലിയ കൂട്ടത്തിന്റെ കാര്യം എന്തായി? കോരെസിന്റെ കൽപ്പനയ്ക്ക് ശേഷം അനേക ലക്ഷം ആളുകൾ ദേശത്തേക്ക് മടങ്ങി വന്നില്ല എന്ന് നാം കാണുന്നു. അവർ മടങ്ങി വരേണ്ടതായിരുന്നു, കാരണം ദൈവം അവരോട് കൽപ്പിച്ചതായിരുന്നു. ഇപ്പോൾ അവർ ദൈവഹിതത്തിന് വെളിയിലാണ്. ഇവിടുത്തെ ചോദ്യം മടങ്ങി വന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആളുകളുടെ എന്തെങ്കിലും രേഖ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഉണ്ട്. ആ രേഖയാണ് എസ്തറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം, അതെ, അവരുടെ ഒരു ചെറിയ അനുഭവം ഇവിടെ ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാരണം കൊണ്ട് എസ്തറിന്റെ ഈ ചെറിയ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു. ഇതിൽ നാം ദൈവത്തെ ഒരു പുതിയ വിധത്തിൽ കാണുന്നു. അവർ അവന്റെ ഹിതത്തിൽ അല്ലെങ്കിൽ തന്നെ ദൈവം അവരെ നടത്തുന്നതായി നാം കാണുന്നു. എങ്ങനെ? അവന്റെ കരുതലിനാൽ. എന്താണ് ഈ ദൈവീക കരുതൽ? ഇതേക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവീക കരുതൽ. ഇന്ന് നമുക്കുള്ള എല്ലാ വലിയ ഉപദേശങ്ങളും പഴയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകത്തിൽ എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടെടുപ്പിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. വീണ്ടെടുപ്പിന്റെ സ്നേഹവശത്തെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അനുതാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് യോനായുടെ പുസ്തകം. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വലിയ ഉപദേശങ്ങൾ പഴയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകങ്ങളിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എസ്തറിന്റെ പുസ്തകം ദൈവീക കരുതലിനെ ചിത്രീകരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ ഇതാ, ഈ ജനം ഒരു അന്യദേശത്ത് ദൈവഹിതത്തിനു വെളിയിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ കഴിഞ്ഞുകൂടുന്നു. ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാനാണ് ദൈവം കൽപ്പിച്ചത്. അവർ ബാബേലിൽ തന്നെ പാർത്തു. അവർ അനുസരിച്ചില്ല. അവർ ദൈവത്തെ മറന്നു. അവർ ദൈവത്തിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. പ്രശ്നത്തിന്റെ സമയത്ത് അവർ അവനെ വിളിച്ചപേക്ഷിച്ചില്ല. പ്രവാസത്തിൽ അവർ ആദ്യമായി വന്ന സമയത്ത് അവർക്ക് പറയുവാൻ കഴിഞ്ഞത് ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്നായിരുന്നു. അവർക്ക് പാടുവാൻ കഴിഞ്ഞില്ല. അവർ സിയോനെ ഓർത്തപ്പോൾ ഇരുന്ന് കരഞ്ഞു. എന്നാൽ ഇപ്പോൾ അവർ സിയോനെ മറന്നു. വാസ്തവത്തിൽ സിയോൻ ആകെ നശിച്ച് നാശമായി കിടക്കുകയാണ്. ആ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോകുവാൻ അവർക്ക് താൽപര്യമില്ല. ആദ്യം അവരൊരു ഉടമ്പടി ചെയ്തിരുന്നത് യെരുശലേമിനെ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്നായിരുന്നു. 137 സങ്കീർത്തനത്തിന്റെ 6 വാക്യം ഞാൻ വായിച്ചത്. അവർ പറഞ്ഞതുപോലെ മറന്നുപോയി. ഈ പുസ്തകത്തിൽ അവരുടെ നാവ് നിശബ്ദമായിരിക്കുന്നതാണ് നാം കാണുന്നത്. അവർ ദൈവത്തെ സ്തുതിക്കുന്നതേയില്ല. അവർ അവനോട് പ്രാർത്ഥിക്കുന്നതും കാണുന്നില്ല. അതത്രേ ഈ പുസ്തകത്തിൽ നാം കാണുന്നതും. തന്മൂലം ഈ പുസ്തകം ശ്രദ്ധേയമായ ഒന്നാകുന്നു. എന്നാൽ ദൈവം ചിന്തിക്കുന്നത് എന്താണ്? അവനവരെ മറന്നിട്ടില്ല. എന്നാൽ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു എങ്കിൽ ദൈവത്തിനവരെ നടത്തുവാൻ സാധിക്കുന്നത് എപ്രകാരമാകുന്നു? അത് ദൈവം തന്റെ ദൈവീക കരുതലിലാണ് ചെയ്യുന്നത്. അങ്ങനെ എസ്തേറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവീക കരുതലിനെ കുറിച്ചാണ്. ഇനിയും ദൈവീക കരുതൽ എന്നാൽ എന്താണ് എന്നൊന്ന് ചിന്തിക്കാം. എല്ലാ കാര്യത്തെയും ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും കാണപ്പെടുന്നതിനെയും കാണുവാൻ സാധിക്കാത്തതിനെയും നല്ലതിനെയും മോശമായതിനെയും യോഗ്യമായ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവം നയിക്കുന്ന വിധത്തെയാണ് ദൈവീക കരുതൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയണോ? എല്ലാ കാര്യത്തെയും ജീവനുള്ള എല്ലാത്തിനെയും ജീവനില്ലാത്തതിനെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതിനെയും നല്ലതിനെയും മോശമായതിനെയും യോഗ്യമായ ഒരു ഉദ്ദേശത്തിലേക്ക് ദൈവം നയിക്കുന്ന വിധം, അതത്രേ ദൈവിക കരുതൽ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അവിടുത്തെ ഹിതമായിരിക്കും നടക്കുന്നത്. അതല്ല എങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. എഫെസ്യ ലേഖനം 1:11 വാക്യത്തിൽ പൌലോസ് നമ്മോട് പറയുന്നത് ദൈവം തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ദൈവമാണ് ഇന്നും ഈ പ്രപഞ്ചത്തെ നയിക്കുന്നവൻ. ഇത് സങ്കുചിത ചിന്താഗതിയാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയുവാനില്ല. ദൈവത്തിന്റെ കീഴിൽ നിന്നും അത് മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്നത് വാസ്തവമാണ്. ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് സാധന സാമഗ്രികളാകുന്നു എന്ന് കരുതുന്ന തത്വചിന്തകന്മാരുണ്ട്. എന്നാൽ അവയ്ക്ക് മനുഷ്യവർഗത്തിന്റെ കടിഞ്ഞാൻ ഇല്ല എന്നോർക്കണം. ദൈവമാണ് ആ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത്. അത് അവന്റെ കരങ്ങളിൽ നിന്നും ഒരിക്കൽ പോലും വഴുതിപ്പോയിട്ടില്ല. അവൻ സകലത്തെയും ഭരിച്ചു നടത്തുന്നു. ഭൌതിക പ്രപഞ്ചവുമായുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ചും മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക കരുതൽ ശരിക്കും മനസ്സിലാക്കുവാൻ നാം ഓർത്തിരിക്കേണ്ട 3 വാക്കുകളുണ്ട്. 1 വാക്ക് സൃഷ്ടി എന്നുള്ളതാണ്. ദൈവം തന്റെ വായിലെ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉരുവാക്കി എന്നുള്ളതാണ് സൃഷ്ടി എന്നതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതിനേക്കാൾ നല്ലൊരു വിശദീകരണം താങ്കൾക്കുണ്ടോ? പലരും പരിണാമ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാം തങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് എന്നതുപോലെയാണ്. എന്നാൽ പരിണാമ സിദ്ധാന്തം ശാസ്ത്രം പറയുന്നതിനെതിരായി പോകുന്നു എന്ന് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല. ഉദാഹരണത്തിന്, ശാസ്ത്രം പറയുന്നത് എപ്പോഴും ക്രമീകൃതമായതിൽ നിന്നും ക്രമീകൃതമല്ലാത്തത് ഉണ്ടാകുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്രമീകൃതമല്ലാത്തതിൽ നിന്നും ക്രമമായിരിക്കുന്നത് ഉണ്ടാകുകയില്ല എന്നത്രേ. അതത്രേ ശാസ്ത്രം. അപ്പോൾ പിന്നെ കുത്തഴിഞ്ഞതുപോലെ കിടന്നിരുന്നതെല്ലാം ഒരു പൊട്ടിത്തെറിയുടെ ഫലമായി ക്രമീകൃതമായി എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? ഈ മനുഷ്യനും ഭൂമിയും ഉണ്ടായി വന്നത് എന്ന് പറയുന്ന ആ വസ്തു എവിടെ നിന്നാണ് ഉണ്ടായത്? എപ്പോഴാണ് ഭൂമി ആരംഭിച്ചത്? അത് ഒന്നുമില്ലായ്മയിൽ നിന്നും എപ്പോഴാണ് ഉണ്ടായി വന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്നുമാണോ ആരംഭിച്ചത്? അത് എന്നും ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുതേ. അങ്ങനെ പറഞ്ഞാൽ താങ്കൾക്ക് അനന്തമായൊരു പ്രപഞ്ചമാണ് ഉണ്ടാകുന്നത്. താങ്കൾ പറയുന്നത് പോലെ അനന്തമായൊരു പ്രപഞ്ചമാണ് ഉള്ളതെങ്കിൽ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അനന്തനായ ഒരാളെ താങ്കൾക്ക് ആവശ്യമായി വരും. നാം ഒരു വല്ലാത്ത വെട്ടിൽ തന്നെയാണല്ലേ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കുള്ള 2 വിശദീകരണങ്ങളെ ഉള്ളൂ. 1, അനുമാനം. പരിണാമം ആ തലക്കെട്ടിൽ ഉൾപ്പെടും. അതിനു മുൻപ് അതുപോലെ ഉണ്ടായിരുന്ന അനേകം അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം പൊട്ടിപ്പോയി. അവയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. 2 വിശദീകരണം വെളിപ്പാട് എന്നതത്രേ. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ച് താങ്കളും ഞാനും ദൈവമക്കൾ എന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരേ ഒരു മാർഗം വിശ്വാസമാകുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് താങ്കളും ഞാനും അറിയുന്നു. അത് നാം അറിയുന്ന മാർഗം വിശ്വാസത്താലാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. റോമലേഖനം 10:17 വാക്യം. ഒന്നുകിൽ താങ്കൾ സൃഷ്ടിപ്പിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഊഹാഭോഗത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന 3 വിശദീകരണമില്ല. അതത്രേ സൃഷ്ടിപ്പ്. 2 വാക്ക് സൂക്ഷിപ്പ് എന്നുള്ളതാണ്. അത് അതിമഹത്തായ ഒരു വാക്കാണ്. ദൈവത്തിന്റെ സൂക്ഷിപ്പിനാലാണ് പ്രപഞ്ചം ഒരുമിച്ച് നിൽക്കുന്നത്. എബ്രായലേഖനം 1:3 വാക്യത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു എന്നത്രേ. കൊലോസ്യരുടെ 1:17 വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അതെ, നാം ഈ കാണുന്ന സകലത്തെയും കാത്തുസൂക്ഷിച്ച് ഓരോ ചലനങ്ങളും അതിന്റെ ദിശയിൽ തന്നെ നയിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. മൂന്നാമത്തെ വാക്ക് ദൈവിക കരുതൽ എന്നുള്ളതാണ്. ഈ വാക്കാണ് നാം എസ്തേറിന്റെ പുസ്തകത്തിൽ പരിഗണിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തെ നയിക്കുന്ന വിധം ദൈവിക കരുതലാകുന്നു. അവൻ നാളെയിലേക്ക് അത് പ്രാവർത്തികമാക്കുന്നു. തന്റെ കരുതലിനാൽ അവൻ അത് ഭാവിയിലേക്ക് നടത്തുന്നു. ദൈവം കരുതുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് യാഗം കഴിക്കുവാനായി മോരിയാമലയിലേക്ക് അബ്രഹാമും ഇസഹാക്കും കൂടി പോയപ്പോൾ ആ മലമുകളിൽ നിന്ന് അബ്രഹാം പറഞ്ഞത് ഓർക്കുമല്ലോ, യാഗത്തിനുള്ള മൃഗമൊഴിച്ച് അവർക്ക് മറ്റെല്ലാം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. 1900 വർഷങ്ങൾക്ക് ശേഷം അതേ കുന്നിൻ നിരയിൽ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ നൽകി. ഗോൽഗോഥയിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ദൈവം കരുതിയ ആട്ടിൻകുട്ടി അവനായിരുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവം കരുതുന്നവനാകുന്നു, മനുഷ്യനുവേണ്ടി ദൈവം കരുതുന്നു. മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിന്റെ കരമുണ്ട് എന്നത്ര ദൈവീക കരുതലിന്റെ അർത്ഥം. ദൈവം മുൻപിൽ ആ സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല എങ്കിൽ പിൻപിലത്തെ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുകയാകും. അവനായിരിക്കും പിൻപിൽ നിന്നും സിഗ്നൽ തരുന്നത് എന്ന കാര്യം മറക്കരുത്. അതെ, ദൈവകരങ്ങൾ സകലത്തെയും നയിക്കുന്നു, നടത്തുന്നു. ദൈവിക കരുതലിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നത്രേ എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അവിടുത്തെ പേര് എങ്ങും പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ നാം അവിടുത്തെ കരങ്ങളിൽ ഒരു ചെറിയ പുസ്തകത്തിന്റെ ഓരോ പേജിലും കാണുന്നു എന്നത് എസ്തറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും. എസ്തറിന്റെ കഥ ആരംഭിക്കുന്നത് BC 483 യഹൂദയെ നെബുക്കനേസർ ബന്ദികളാക്കി കൊണ്ടുപോയി കഴിഞ്ഞ് 103 വർഷങ്ങൾക്ക് ശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കൂട്ടം യഹൂദന്മാർ യെരുശലേമിലേക്ക് വന്ന് 54 വർഷങ്ങൾ കഴിഞ്ഞ് എസ്രായുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ കൂട്ടം യെരുശലേമിലേക്ക് വരുന്നതിന് 25 വർഷം മുൻപ്. മനസ്സിലായില്ല, എസ്തർ പേർഷ്യൻ രാജ്യത്താണ് ജീവിച്ചിരുന്നത്. യഹൂദന്മാർ സ്വന്ത ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യം കോരസ് രാജാവ് കൊടുത്തതിന് ശേഷവും പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോരാതിരുന്നവരായിരിക്കും എസ്തറിന്റെ മാതാപിതാക്കൾ. ദൈവഹിതത്തിന് വെളിയിലായിരുന്നവരെ പോലും ദൈവം കരുതുന്നു. ദൈവസ്നേഹം എത്ര അവർണ്ണനീയമല്ലേ. ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രഥമ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാം. ഒരു വിജാതീയ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ നിന്നും ഈ അധ്യായം ദൈവവചനത്തിൽ ഉൾക്കൊള്ളിച്ചതിന് വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട് എന്ന് നാം കണ്ടുകഴിഞ്ഞു. അതെ, ദൈവത്തിന്റെ കരുതൽ പഠിപ്പിക്കുവാനാണ് അങ്ങനെ ചെയ്തത്. ഈ സംഭവത്തിന്റെ പേജുകൾ മറിക്കുമ്പോൾ നാം അത് കാണുന്നതാണ്. ഒരു ജാതീയ രാഷ്ട്രത്തിന്റെ നിയമവും അവിടുത്തെ ഒരു പ്രതിസന്ധിയും കൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ആ രാജ്യത്തുണ്ടായ പ്രതിസന്ധി വളരെ വ്യക്തിപരമായിരുന്നു, എന്നാൽ അതിന് അന്തർദേശീയമായൊരു പ്രത്യാഘാതമുണ്ടായി. 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, അഹശ്വരേഷിന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വരേഷ് ഇവൻ തന്നെ. ഒന്നാമതായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, അഹശ്വരേഷ് ഒരു മനുഷ്യന്റെ പേരല്ല, പിന്നെയോ സ്ഥാനപ്പേരാകുന്നു. അതിന്റെ അർത്ഥം വലിയ പിതാവ് അല്ലെങ്കിൽ ആരാധ്യനായ രാജാവ് എന്നൊക്കെയാണ്. കൈസർ എന്നുള്ളതൊരു സ്ഥാനപ്പേരായിരിക്കുന്നത് പോലെ ഇതും ഒരു സ്ഥാനപ്പേരാണ്. കൈസർ എന്ന പേരിനാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ അഹശ്വരേഷ് എന്നതിനാലും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഈ കാരണത്താൽ ഈ രാജാവ് ആരാകുന്നു എന്നുള്ളതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എന്നാൽ എന്റെ അഭിപ്രായം എസ്തേറിന്റെ പുസ്തകത്തിലെ അഹശ്വരേഷ് പേർഷ്യയിലെ മഹാനായ സെറക്സ് ആകുന്നു എന്നത്രേ. കാരണം അവനാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ അതിന്റെ ഉന്നതികളിൽ എത്തിച്ചത്. കിഴക്ക് പടിഞ്ഞാറിനെ ജയിക്കുവാൻ വേണ്ട വലിയ പരിശ്രമം ഒടുവിലായി ചെയ്തത് ഈ രാജാവാണ്. അത് വളരെ വലിയൊരു പരിശ്രമമായിരുന്നു താനും. ഈ പറഞ്ഞ അഹശ്വരേഷ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുകിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭരിച്ചിരുന്നത്. ആ ഭാഗം ഭൂലോകത്തിന്റെ ഹൃദയമാകുന്നു എന്ന് പറയാവുന്നതാണ്. രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആ കാലത്ത് അഹശ്വരേഷ് രാജാവ് ശൂശൻ രാജധാനിയിൽ തന്റെ രാജാസനത്തിന്മേലിരിക്കുമ്പോൾ തന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസിയിലെയും മേദ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാധിപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് സംഘടിപ്പിക്കുന്ന ഏതൊരു വലിയ വിരുന്നിനെയും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു അഹശ്വരേഷ് ക്രമീകരിച്ച വിരുന്ന്. അവന്റെ രാജ്യത്ത് 127 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഓരോന്നിൽ നിന്നുമുള്ള പ്രതിനിധികളും അവൻ ഒരുക്കിയ വിരുന്നിന് വന്നിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ സമയത്ത് കുറഞ്ഞത് 2000 വിരുന്നുകാർ എങ്കിലും ഉണ്ടായിരുന്നു. അതും എത്ര ദിവസം? വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ ഇല്ലേ? ഇതിന് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കാണും. എല്ലാ വിരുന്നുകളെയും മറികടക്കുന്ന വിധത്തിലുള്ള വിരുന്നായിരുന്നു ഇവിടെ നാം കാണുന്നത്. ലോകചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു ഇത്. ഇതുപോലൊരു കാര്യത്തിൽ ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്? അതെ, ഭാവിക്കു വേണ്ടിയുള്ള കരുതലിലൂടെ ദൈവം ഇതിൽ പ്രവേശിക്കും. ദൈവം നിഴലിൽ മറഞ്ഞു നിന്നുകൊണ്ട് തനിക്കുള്ളവരെ നോക്കുന്നു എന്ന് പറയുന്നതായിരിക്കും വാസ്തവമല്ലേ? നാലാമാക്കി നോക്കിക്കാട്ടെ. അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യവും തന്റെ മഹിമാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ 150 ദിവസത്തോളം തന്നെ കാണിച്ചു. ഈ വിരുന്നുകാരെ അഹശ്വരേഷ് 180 ദിവസം താമസിപ്പിച്ച് തീറ്റിപ്പോറ്റി. ഹോ, 6 മാസമില്ലേ? ഈ കിഴക്കൻ രാജ്യത്തിന്റെ രാജധാനിയിലെ സമ്പത്തും ആഡംബരവും മറ്റും വെളിവാക്കുന്നതായിരുന്നു ഈ വിരുന്ന്. ഇതിന്റെ കാരണം വ്യക്തമാണെന്ന് തോന്നുന്നു. തന്റെ രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നും തന്റെ പ്രഭുക്കന്മാരെയും സേനാധിപന്മാരെയും സംസ്ഥാനാധിപതികളെയും ക്ഷണിച്ചത് അന്നത്തെ വലിയൊരു ശക്തിയായിരുന്ന ഗ്രീസിനെതിരെ നടത്തുവാൻ പോകുന്ന ആക്രമണത്തിന് ഈ നേതാക്കന്മാരുടെ മുഴുവൻ പിന്തുണയും ലഭിക്കുന്നതിനായിരുന്നു. ഈ ഗ്രീസിനെ പിടിച്ചടക്കി അന്നത്തെ ലോകത്തിന്റെ പരമാധികാരിയായി വാഴുവാനാണ് ഈ അഹശ്വരേഷ് ചിന്തിച്ചത്. അവന്റെ ആ കാൽവെപ്പിൽ അവൻ മിക്കവാറും വിജയിക്കുക തന്നെ ചെയ്തു. ആ പരിശ്രമം പരാജയപ്പെടുമെന്ന് ദൈവം നേരത്തെ പറഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ അഹശ്വരേഷ് എല്ലാം അടക്കി ഭരിച്ചേനെ. കിഴക്ക് നിന്നും ലോകശക്തി പടിഞ്ഞാറേക്ക് മാറുമെന്ന് ദൈവം അരുളി ചെയ്തതിനാലാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. താൻ പരിപാടിയിടുന്ന യുദ്ധത്തിനാവശ്യമായ ധനം തനിക്കുണ്ട് എന്ന് തന്റെ പ്രഭുക്കന്മാരെയും സംസ്ഥാനാധിപതികളെയും അറിയിക്കുവാനാകുന്നു രാജാവ് ഈ വിരുന്ന് പ്രത്യേകം ക്രമീകരിച്ചത്. ഈ വലിയ വിരുന്ന് നൽകുക വഴി രാജാവ് തന്റെ രാജ്യത്തിന്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം മുതൽ അവസാനം വരെ ഈ വിരുന്ന് വിജാതീയമായിരുന്നു. ദൈവത്തിന്റെ വഴികളിൽ അല്ലായിരുന്നു എന്ന് ചുരുക്കം. അത് ദൈവമില്ലാത്ത ഒന്നായിരുന്നു. ഇതിൽ നിന്നും ആത്മീക പാഠങ്ങൾ പഠിക്കുവാൻ പണിപ്പെടുന്നവരുണ്ട്. ഇതിൽ നിന്നും ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുന്നവരും ചുരുക്കമല്ല. എന്നാൽ തുറന്നു പറഞ്ഞാൽ അങ്ങനൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. ഞാൻ ഈ ഭാഗത്ത് കാണുന്നത് എന്തെന്നാൽ ലോകത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജാതീയ രാജധാനിയെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇത് കണ്ടാൽ തോന്നും ദൈവത്തെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാകുന്നു എന്ന്. എന്നാൽ ഈ സാഹചര്യങ്ങളെ എല്ലാം താൻ ഭരിച്ചു നടത്തുന്നു എന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ പോകുന്നതാനും. ഇതിലെല്ലാം ദൈവത്തിന്റെ കരമുണ്ട്. അതെ, മുൻപോട്ട് നാം പഠിക്കുന്നതിനു മുൻപ് ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ദൈവം അറിയുന്നില്ല, ദൈവം ഈ പ്രത്യേക സാഹചര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ മറക്കരുത്, നാം ഇപ്പോൾ ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ ഒരു സംഭവത്തിൽ പോലും ദൈവം ഇടപെടുന്നു. ദൈവം സകലത്തെയും നിയന്ത്രിച്ചു ഭരിക്കുന്നവനാണ്, താങ്കളുടെ ജീവിതത്തെയും. ഈ ഉറപ്പ് താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ഒന്ന് പരിശോധിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആത്മീക പാഠത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് സകലത്തെയും നിയന്ത്രിച്ചു ഭരിക്കുന്നവനാകുന്നു എന്നുള്ള ചിന്ത ഞങ്ങളെ എപ്പോഴും ഭരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരും അതിനായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിതം ഉറപ്പോടെ മുൻപോട്ട് നയിപ്പാൻ അവിടുന്ന് അവരെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ലോകത്തിൻ നിഴലിൽ തണൽ തേടി ജീവിതം, സ്വാർത്ഥമോഹങ്ങൾക്ക് ബലിയായി നാം. ലോകത്തിൻ നിഴലിൽ തണൽ തേടി ജീവിതം, സ്വാർത്ഥമോഹങ്ങൾക്ക് ബലിയായി നാം. ഉറങ്ങും മനസ്സിൻ ആഴങ്ങളിൽ സ്നേഹത്തിൻ സ്പർശമായി
സ്പന്ദനങ്ങളിൽ സ്നേഹത്തിൻ താ